ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, द नेक्स्ट प्रोग्राम इज चांडोग्य उपनिषद, स्पिरिचुअल डिस्कोर्स इन मलयालम, प्रेजेंटेड बाय कैवल्यानंद स्वामी गण। थैंक यू। ओम नमः शिवाय।
क्वचित् इन्द्राद्यात्मना जक्षन् हसन् वक्षयन् वा ഭക്ഷ്യാൻ ഉച്ഛാവത്താൻ വച്ചാൻ ഈപ്സിതാൻ. ഇനി സ്വർഗത്തിലെ കാര്യം പറയുന്നു. അവിടെ കൊച്ചിത്തെന്ന് പറയുന്ന അതാണ്, സ്വർഗത്തിലും മറ്റും. സ്വർഗത്തിലെ കാര്യം ആർക്കു വേണ്ടിയിട്ടാണ് പറയുന്നത്? കർമ്മികളെ കുറിച്ച് പറയുന്നത്. കർമ്മികളാണ് സ്വർഗത്ത് പോകുന്നത്, യുധിഷ്ഠവും മറ്റും ചെയ്യുന്നത് സ്വർഗത്തില്. ഇവിടെ ഇന്ദ്രാധ്യാത്മന, ഇന്ദ്രൻ രൂപത്തിലോ അല്ലെങ്കിൽ ദേവന്മാരുടെ രൂപത്തിലോ ജക്ഷൻ അവിടെ കിർഗിടകളിൽ ഏർപ്പെടുന്നു. ഹസൻ ചിരിക്കുന്നു. ഭക്ഷയൻ അമൃതം മറ്റും ഇഷ്ടം പോലെ കുടിക്കുന്നു. ഭക്ഷ്യാൻ എന്തൊക്കെയാണോ അവിടെ ഭക്ഷ്യങ്ങളായിരിക്കുന്നത്, അതായത് ഭോഗ്യ വിഷയങ്ങളായി എന്തൊക്കെയുണ്ടോ അതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഉച്ചാവച നാനാതരത്തിലുള്ള ഭോഗ്യ വിഷയങ്ങളെ, അമൃതം അപ്സരസുമെല്ലാം അനുഭവിച്ചുകൊണ്ട് ഈപ്സിതാൻ അതെല്ലാം ഇവിടെ ആഗ്രഹിച്ചതുകൊണ്ടാണ് അവിടെ പോയത്. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ കർമ്മം ചെയ്തത്. കർമ്മികൾ ഉപാസകന്മാരാണെങ്കിലോ ക്വചിത് മനോമാത്രൈഹി സങ്കല്പ ദൈവ സമസ്തിതൈഹി ബ്രാഹ്മലൗകികൈ വാ. എന്നീ ഉപാസകന്മാർ അവർ ബ്രഹ്മലോകത്തിലെത്തിച്ചേരുന്നു. ക്വചിത് മനോമാത്രൈഹി കേവല സങ്കല്പം കൊണ്ട് തന്നെ, സങ്കല്പ ദൈവ സമുദ്ധിദേഹി അവിടെ സങ്കല്പിച്ചാൽ മതി, എനിക്ക് ഇന്നത് വേണമെന്ന് സങ്കല്പിച്ചാൽ അവിടെ കിട്ടും. ബ്രഹ്മലോകത്തിൽ പോകാനുള്ള ഗുണം അതാണ്. ഉപാസനയിലൂടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇച്ഛാഭംഗമൊന്നും വരത്തില്ല ഇവിടത്തെ പോലെ. മൊബൈൽ ഫോൺ വേണമെന്ന് സങ്കല്പിച്ചാൽ മതി, ഉടനെ അത് കൈവരും. നഷ്ടബുദ്ധി വരത്തില്ല, ദുഃഖം വരത്തില്ല, നഷ്ടപ്പെട്ടു പോയല്ലോ. മറ്റിടത്ത് അങ്ങനെയല്ല, സ്വർഗത്തിൽ അങ്ങനെയല്ല. തന്റെ കർമ്മത്തിന്റെ പുണ്യത്തിന്റെ ഫലമായി നേരത്തെ അതിനെ അവിടെ ഉണ്ടാക്കി വെക്കണം. താൻ ചെല്ലുമ്പോ അതവിടെ കാണണം. ഇതങ്ങനെയല്ല, അവിടെ ചെന്ന് അവിടെ അങ്ങോട്ട് കയറിയതിനു ശേഷം അവിടെ നിന്ന് സങ്കല്പിച്ചാൽ മതി, വേറെ ഒരു ജോലിയും. അപ്പൊ വരും പോകും. അതാണ് സങ്കല്പ സമുദ്ധിദൈഹി എത്തിച്ചേരുന്ന പ്രാപിക്കുന്ന ബ്രാഹ്മലൗകികൈഹി ബ്രഹ്മലോക ഭവൻ, ബ്രഹ്മലോകത്തിലുള്ള ക്രീഡൻ അവിടെയും ആനന്ദിക്കുന്നു. ഇവിടെ പറഞ്ഞ ഇപ്സ ഇച്ഛ ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ സ്വർഗത്ത് പോയി സുഖമനുഭവിക്കണം, ബ്രഹ്മലോകത്ത് പോയി സുഖമനുഭവിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അത്തരം ആഗ്രഹങ്ങളൊക്കെ വൈദികന്മാർക്കും ഉണ്ടാകത്തുള്ളൂ, പാമരന്മാർക്കൊന്നും ഉണ്ടാകത്തില്ല. കാരണം അവർക്ക് അതിൽ ആസ്ഥ വിശ്വാസം ഉണ്ടാവത്തില്ല. എന്ത് ബ്രഹ്മലോകം, എന്ത് സ്വർഗം എന്ന് പറഞ്ഞ് പുച്ഛിച്ച് നിഷേധിച്ചാൽ പിന്നെ അവിടെയുള്ള സുഖങ്ങളൊന്നും ആഗ്രഹം ഉണ്ടാകത്തില്ല. പക്ഷെ ശ്രദ്ധാലുക്കളായ വൈദികന്മാർക്ക് ആഗ്രഹം ഉണ്ടാവും. കാരണം അവർ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു. ആ വേദത്തിൽ ഇത്തരം ഫലങ്ങളെ കുറിച്ച് പറയുന്നു. ജ്യോതിഷ്ഠോമാദികളുടെ ഫലം, പ്രാണോപാസനയുടെ ഫലം ഇതെല്ലാം പറയുന്നു. സ്വർഗത്തെ കുറിച്ച് പറയുന്നു, ബ്രഹ്മലോകത്തെ കുറിച്ച് പറയുന്നു. അങ്ങനെയുള്ള ആസ്തികന്മാർക്ക് ഈപ്സ ഉണ്ടാവും, അവരിതെല്ലാം ചെയ്യും, അവരനുഭവിക്കും. ക്രീഡൻ സ്ത്രീയാദിഭി രമമാണശ്ച, സ്ത്രീയാദികളോടുകൂടി അവർ ആനന്ദിക്കുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഉപാസകൻ പുരുഷനായതുകൊണ്ടാണ് സ്ത്രീ എന്ന് പറയുന്നത്. അന്ന് സ്ത്രീ ഉപാസന ചെയ്തിട്ട് അവിടെ പോയി പുരുഷനുമായി ആനന്ദിക്കുന്നു എന്ന് ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല. പുരുഷൻ ഇവിടെ നിന്ന് ഉപാസന ചെയ്തിട്ട് അവിടെ പോയി സ്ത്രീയുമായിട്ട് ആനന്ദിക്കുന്നു എന്ന് എഴുതിയിട്ടുള്ളൂ. അത് പുരുഷന്മാരായിരുന്നു ഇതിനൊക്കെ അധികാരികളായിരുന്നു, അതുകൊണ്ടാണ് മുഖ്യമായിട്ട്. മനസ്സ് മനസ്സായ എല്ലാം മനസ്സുകൊണ്ട് വരുന്ന ഉപജനം സ്മരൻ എന്നുള്ളതിനോട് ചേർക്കണം. ഇവിടെ മന്ത്രത്തിൽ എങ്ങനെയാണ്, ന ഉപജനം സ്മരൻ. ഉപജനം എന്നുള്ളതിനെ ഭാഷകാരം വ്യാഖ്യാനിക്കുന്നു, സ്ത്രീ പുരുഷയോ രന്യോന്യ ഉപഗമേന ജായതേ ഇത്യുപജനം. ആത്മഭാവേനവ ആത്മസാമീപ്യേന ജായത്തെ ഉപജനം ഇതം ശരീരം. ഉപജനം എന്ന് വെച്ചാൽ ശരീരം എന്നർത്ഥം. ഉപജനം എന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഏതോ ജനമെന്ന് തോന്നുന്നു. അതല്ല, എന്തുകൊണ്ട് ഉപജനത്തിന് ശരീരം എന്നർത്ഥം പറഞ്ഞു? സ്ത്രീ പുരുഷ സംയോഗം കൊണ്ടുണ്ടാകുന്നത്. സ്ത്രീ പുരുഷയോ അന്യോന്യ ഉപഗമേന ജായത്തെ, ഉപഗമേന ജായത്തെ ഇതി ഉപജന എന്നാണ്. അത് എങ്ങനെ ആത്മഭാവേന സ്വരൂപത്തിൽ അങ്ങനെ പറയും. പുരുഷനിൽ സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീ പുരുഷ സന്താനങ്ങൾ ഉണ്ടാകുന്നു. പക്ഷിമൃഗാദികളിൽ നിന്ന് പക്ഷിമൃഗാദി സന്താനങ്ങൾ ഉണ്ടാകുന്നു. ആത്മസാമീപ്യന, തന്നെപ്പോലെ അല്ലെങ്കിൽ താൻ തന്നെ, പിതാവൈ പുത്ര എന്നൊക്കെ പറയണ്ട. അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് ഉപജനം എന്ന് പറയുന്നത് ശരീരം തന്ന സ്മരൻ അതിനെ സ്മരിക്കാതെ. ഇവിടെ തുര്യനെ കുറിച്ച് പറഞ്ഞു വിട്ട് പിന്നെ ഇതെന്താ പറയുന്നത്? ഇവിടെ തത്വജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇവിടെ പറയുന്നത് സ്വർഗത്തെ കുറിച്ച് പിന്നെ ബ്രഹ്മലോകത്തെ കുറിച്ച്. അവിടെ പോയി അമൃതവും അപ്സരസും ഒക്കെ അനുഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയും. ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ സംശയം വരും. ഭാഷകാരൻ വിശദീകരിക്കുന്നുണ്ട്, തന്ന സ്മരൻ ആ ശരീരത്തെ സ്മരിക്കാതെ, തസ്മരണേ ഹി ദുഃഖമേവ സ്യാത്. ഈ ശരീരത്തെ സ്മരിച്ചാൽ ദുഃഖം വരും. ഇവിടെ അപ്പം വിഷയം വിട്ട് ചർച്ച ചെയ്യുകയാണ്, വീണ്ടും ഇതിലേക്ക് വരും. ദുഃഖാത്മകത്വ തസ്യ, ഈ ശരീരം ദുഃഖരൂപമാണ്. എന്തൊക്കെ അഭ്യാസം ചെയ്ത് ശരീരത്തെ സ്വസ്ഥമാക്കിയാലും ശരീര നിമിത്തമായി ദുഃഖമുണ്ടാവും. ശരീരത്തിൽ അഭിമാനം ഉള്ളിടത്തോളം കാലം ആധ്യാത്മികം ആദ്യ ഭൗതികം ആദ്യ ദൈവികം മൂന്ന് ദുഃഖവും ശരീര നിമിത്തമായിട്ട് വരുന്നതാണ്. മൂന്നും ഉപാധി ശരീരമാണ്. അതുകൊണ്ട് ശരീരത്തെ സ്മരിച്ചാൽ ദുഃഖത്തെ സ്വീകരിക്കേണ്ടി വരും. ഇപ്പൊ ശരീരത്തെ സ്മരിക്കാതെ ദുഃഖത്തിന് ഹേതുവായിരിക്കുന്ന ഈ ശരീരത്തെ സ്മരിക്കാതെ അവിടെ സ്വർഗലോകത്തിലായാലും ശരി ബ്രഹ്മലോകത്തിലായാലും ശരി സുഖത്തെ അനുഭവിക്കുന്നു ദുഃഖത്തെ അനുഭവിക്കുന്നില്ലെന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ കാര്യം ഇനിയും വിശദീകരിക്കുന്നതിന്റെ ഇടയ്ക്കൊരു കാര്യം കടന്നു വരികയാണ്. എന്താണോ നന്നു അനുഭൂതം ചെയ്യുന്ന സ്മരി അസർവജ്ഞത്വം മുക്തസ്യ, ഇടയ്ക്കൊരു വിഷയത്തിലേക്ക് ഭാഷ്യകാരം കടന്നു വരികയാണ്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, പലർക്കും സംശയം ഉണ്ടായിട്ടുള്ളതുമാണ്, ഇന്ന് സംശയം തീരാത്തതുമായിട്ടുള്ള വിഷയമാണ്. നനു അനുഭൂതം ചേത്ന സ്മരി, അനുഭവിച്ച ഒരു കാര്യത്തെ സ്മരിക്കാതിരുന്നു കഴിഞ്ഞാൽ അസർവജ്ഞത്വം മുക്തസ്യ, മുക്തന് അസർവജ്ഞത്വം വരും എന്നാണ്. എന്നുവെച്ചാൽ സർവജ്ഞത്വമാണ് ഇവിടുത്തെ വിഷയം, സാന്ദർഭ്യമായിട്ട് കടന്നു വന്നതാണ്. അവരാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തെന്ന് പറഞ്ഞത്. മുക്തൻ സർവജ്ഞനാണോ അല്ലയോ, അതാണ് ഇവിടുത്തെ വിഷയം. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഇതൊരു വിവാദമായിട്ട് തോന്നി. മുക്തൻ സർവജ്ഞനാണോ അല്ലയോ ഭാഷ്യകാരന്റെ ഒന്ന്, എന്താണ് സർവജ്ഞത്വം? മറ്റൊന്ന്, നമ്മൾ ധരിക്കുന്ന സർവജ്ഞത്വം അത് മുക്തനിലുണ്ടോ? അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇല്ല എന്നുള്ളതാണ് സിദ്ധാന്തം ആദ്യമേ പറഞ്ഞു. നമ്മൾ ധരിക്കുന്ന തരത്തിൽ സർവജ്ഞനല്ല മുക്തൻ. മുക്തനിൽ അങ്ങനെ ഒരു സർവജ്ഞത്വം അസംഭവമാണെന്നാണ് എന്നുകൂടെയാണ് ഭാഷകാരം പറയുന്നത്, അദ്വൈത മതമനുസരിച്ച്. ഇത് അദ്വൈത മതമനുസരിച്ചാണ്. ഇനി ഏതെങ്കിലും ശാസ്ത്രശാഖകളിൽ ആരെങ്കിലും സർവജ്ഞന്മാരെന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനും എതിർക്കുന്നില്ല, അദ്വൈത മതമനുസരിച്ച് പറയുക. സർവജ്ഞത്വമില്ല, ഇത് പറഞ്ഞതുകൊണ്ട് ഇന്ന് എന്നെ കണ്ടാൽ തിരിഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്, മുഖത്ത് നോക്കാതെ. ഞാൻ കിഴക്കുന്ന വരെയാണെങ്കിൽ വടക്കോട്ട് നോക്കി നടക്കും, കണ്ടില്ല എന്നുള്ള രീതി. കാരണം അസർവജ്ഞൻ എന്ന് പറഞ്ഞു, മുക്തനെ അസർവജ്ഞൻ എന്ന് പറഞ്ഞു. വിവരദോഷി മുഖത്ത് നോക്കാൻ കൊള്ളത്തില്ല. പറയുന്നു നൈഷദോഷ, അങ്ങനെ ഒരു ദോഷമൊന്നുമില്ല ഭാഷകാരൻ പറയുന്നു. അതായത് സർവജ്ഞനാകണമെങ്കിൽ എന്ത് വേണം? ഒരു കാര്യം, ബാക്കിയെല്ലാം പോട്ടെ. ഒരു കാര്യം, ജീവനെ കുറിച്ച് എന്താ പറയുന്നത് അദ്വൈതത്തിൽ? അനാദി എന്ന് തുടങ്ങി എന്ന് പറയാൻ വയ്യ. അത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ അനാദിയായി അനാദി ശരീരങ്ങൾ സ്വീകരിച്ചു, അനാദിയായി ശരീരങ്ങൾ സ്വീകരിച്ചു എന്ന് വെച്ചാൽ അനന്ത ശരീരങ്ങൾ സ്വീകരിച്ചു. ഓരോ ശരീരത്തിനും അനുഭവങ്ങളുണ്ടായി. വീണ്ടും ആ ശരീരം വിട്ട് വേറെ ശരീരത്തിൽ, വീണ്ടും ആ ശരീരം വിട്ട് വേറെ ശരീരത്തിൽ വന്നു. നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കും, ഓ പൂർവ്വജന്മത്തെ കുറിച്ചൊരു സ്മരണ ഉണ്ടായെങ്കിൽ എത്ര രസകരമായിരിക്കും. ഉടൻ ഉളമ്പാർ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ആ സെക്കൻഡ്. കാരണം എന്തുകൊണ്ട്? ഈ അനന്തമായ ജന്മങ്ങളെ കുറിച്ചുള്ള അനുഭവങ്ങളെല്ലാം തലയ്ക്കകത്ത് കയറി വന്നു കഴിഞ്ഞാൽ ബലൂണിൽ കാറ്റ് നിറച്ചതുപോലെ അവൻ തല പൊട്ടിപ്പോകും, തലച്ചോറിന് താങ്ങാൻ കഴിയത്തില്ല, ഓവർലോഡാവും, പൊട്ടിത്തെറി ഉണ്ടാവും. ഇവിടെ സർവജ്ഞത, ഒരാൾ സർവജ്ഞനാകണമെങ്കിൽ ഒന്ന് വേണം, എന്താണ്? അനുഭവിച്ചതെല്ലാം ഓർക്കണം, ഒന്നും മറക്കാൻ പാടില്ല. ഒന്ന് ഇതാണ്, എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ഓർത്തിരിക്കുന്നു. അപ്പൊ ശൈശവം മുതല്, അമ്മിഞ്ഞപ്പാല് മുതല് അനുഭവിച്ച കാര്യങ്ങളുണ്ട് ഇന്ന് വരെ. ഇത് ഓർക്കുക തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി പൂർവ്വജന്മങ്ങളിൽ, ജന്മാന്തരങ്ങളിൽ പശുവായും പക്ഷിയായും ദേവനായും അസുരനായും ഒക്കെ ഇതെല്ലാം ഓർക്കുക എന്ന് പറഞ്ഞു. ഇത് ഓർത്തില്ലെങ്കിൽ ഒരാൾ എങ്ങനെ സർവജ്ഞനാകുമെന്നാണ് ചോദിക്കുന്നത്. ചോദ്യശരിയത്തിൽ ഒരാൾ അനുഭവിച്ചതും മറന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ സർവജ്ഞൻ എന്ന് പറയുന്നത്? സർവ്വം അറിയണമല്ലോ, എന്നുവെച്ചാൽ സർവ്വം ഓർക്കണം, അല്ലെങ്കിൽ സർവജ്ഞനാണ്. ഇവിടെ പറയുന്നു ഉപാസകൻ അല്ലെങ്കിൽ ജ്ഞാനി, ഉപജനം ന സ്മരൻ, ശരീരത്തെ സ്മരിക്കാതെ അവൻ തന്നെ ഇന്ദ്രനായിരിക്കുന്നു, അവൻ തന്നെ ബ്രഹ്മദേവനായിരിക്കുന്നു, എല്ലാം അവൻ തന്നെ ആയിരിക്കുന്നു. ഒന്ന് വിട്ടുപോയെ, ശരീരബോധം വിട്ടുപോയി, അവൻ സർവജ്ഞനല്ലല്ലോ. ഒരു ശരീരത്തെ കുറിച്ചുള്ള അല്ല, ഇതുവരെയുള്ള എല്ലാ ശരീരത്തെ കുറിച്ചുള്ള ബോധം വിട്ട്, ശരീര സംബന്ധിയായ കാര്യങ്ങളെല്ലാം വിട്ട്, സർവജ്ഞനല്ലാത്ത അനുഭവിച്ചത് മറന്നു കഴിഞ്ഞാൽ സർവജ്ഞനല്ലാന്നാണ്. സർവജ്ഞൻ ഒരിക്കലും പറയാൻ പറ്റില്ല എന്താണ്, ഞാൻ മറന്നുപോയി. ഓഹ, എന്തായിരുന്നു ഇന്നലെ പറഞ്ഞു? ഞാൻ മറന്നുപോയി. ഇന്നലെ കണ്ടത് എന്താണ്? മറന്നുപോയി. ഇന്നലെ കേട്ടത് എന്താണ്? അത് പറയാൻ പറഞ്ഞു സർവജ്ഞനല്ല. സർവജ്ഞന് മറവി വരാൻ പാടില്ല എന്ന് ചുരുക്കം. അനുഭൂതം ചെയ്യുന്ന സ്മരി, അനുഭവിച്ചത് ഓർക്കാതിരുന്നു കഴിഞ്ഞാൽ അസർവജ്ഞത്വം മുക്ത, മുക്തനെ അസർവജ്ഞനെന്ന് പറയേണ്ടി വരും, സർവജ്ഞനല്ല എന്ന് പറയേണ്ടി വരും. നീഷദോഷം എന്ന് പറഞ്ഞാൽ എന്താണോ, മുക്തൻ സർവജ്ഞനല്ല എന്ന് പറയുന്നതിന് യാതൊരു ദോഷവുമില്ല. അങ്ങനെ പറയുന്നതുകൊണ്ട് മുക്തനൊരു തകരാറും വരുന്നില്ല. മുക്തി എന്താണ്, മുക്തൻ എന്താണ്, ഈ സ്വരൂപം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പറയുന്നത് സർവജ്ഞനാണ്. ഏന മിഥ്യാജ്ഞാനാദിന ജനിതം തച്ച മിഥ്യാജ്ഞാനാദിവിദ്യ ഉച്ഛേദിതം അദ്ദേഹത്തെന്ന അനുഭൂതമേ വേദി ന തത് അസ്മരണേ സർവജ്ഞത്വാനി. ഈ സർവജ്ഞാനം, സർവവിഷയജ്ഞാനം എന്ന് പറയുന്നത് എന്താ? ലോകജ്ഞാനമല്ലേ? ഈ ലോകജ്ഞാനം എങ്ങനെ ഉണ്ടായി? ഈ ലൗകിക ജ്ഞാനം ഉണ്ടായി? ഭക്ഷ്യകാലം പറയുന്നത് ആ ജ്ഞാനം ഉണ്ടായത് അറിവില്ലായ്മ ഉണ്ടാവും. മിഥ്യാജ്ഞാനാദിനാ ജനിതം, വിദ്യാജ്ഞാനം കൊണ്ടാണ് ഉണ്ടായത് എന്നിവർ പറയുകയാണ്. ഏന മിഥ്യാജ്ഞാനാദിനാ ജനിതം, ഏതൊരു മിഥ്യാജ്ഞാനം കൊണ്ടാണോ ഈ നാനാത്വബോധം ഉണ്ടായത്. സർവജ്ഞത എന്ന് പറയുന്നത് നാനാത്വബോധമാണ്. ഈ ശരീരത്തെ കുറിച്ചുള്ള ബോധം, മുൻ ശരീരങ്ങളെ കുറിച്ചുള്ള ബോധം, അന്യ ശരീരങ്ങളെ കുറിച്ചുള്ള ബോധം, ഈ നാനാത്വ ബോധം എന്ന് പറയുന്നതിന് കാരണം മിഥ്യാജ്ഞാനമാണ്. തച്ച മിഥ്യാജ്ഞാനാദി, മിഥ്യാജ്ഞാനം പിന്നെ അതിന്റെ ഫലമായി വരുന്ന ബുദ്ധി സ്മൃതി എല്ലാത്തിനെയും എടുക്കാം. അതുകൊണ്ട് എന്തെങ്കിലും സിദ്ധികൾ ഒന്നെങ്കിൽ അത് എല്ലാത്തിനെയും ചെയ്യും. ആ മിഥ്യാജ്ഞാനവും മറ്റും വിദ്യയ ഉച്ഛേദിതം, മുക്തനും ജ്ഞാനം കൊണ്ട് ആ മിഥ്യാജ്ഞാനം നശിച്ചു കഴിഞ്ഞു. ഏതൊരു അജ്ഞാനം ഹേതുവായിട്ടാണോ ഒരുവന് അതുവരെ നാനാത്വജ്ഞാനം ഉണ്ടായിരുന്നു, അതാണല്ലോ അനേക അനന്ത അനാദി ജന്മത്തെ കുറിച്ചുള്ള ജ്ഞാനം. അത് വിദ്യ ഉച്ഛേദിതം, വിദ്യ കൊണ്ട് അജ്ഞാനം തന്നെ നശിച്ചു. അതഹ തന്ന അനുഭൂതമേവ, അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നില്ല. സർവജ്ഞത്വം എന്ന് പറയുന്ന ഒന്നില്ല, നാനാത്വജ്ഞാനം എന്ന് പറയുന്ന ഒന്നില്ല. അനുഭൂതമേവ എന്താ, രജ്ജുജ്ഞാനം ഉണ്ടായതിനു ശേഷം പറയുമോ അവിടെ സർപ്പം ഉണ്ടായിരുന്നു പോയി, അത് പറയുന്നില്ലല്ലോ. ത്രികാലത്തിലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേയില്ല, അതാണ്. അതുപോലെ ഈ നാനാത്വജ്ഞാനം അനുഭവിച്ചിട്ടേ ഇല്ലെന്നല്ല, മുമ്പ് അനുഭവിച്ചില്ലാതായെന്നല്ല, കേവലം അവിദ്യ കൊണ്ടുള്ള ഒരു പ്രതീതിയായിരുന്നു. ജന്മങ്ങൾ, ജന്മാന്തരങ്ങൾ, ജനനം, മരണം, ഇതൊന്നും പരമാർത്ഥത്തിൽ സംഭവിച്ചതല്ല, അജ്ഞാനം കൊണ്ട് പ്രതീതമായതാണ് എന്നറിയുന്ന ഒരുവന് അങ്ങനെയൊന്നും അനുഭവിച്ചിട്ടേ ഇല്ല പരമാർത്ഥത്തിൽ എന്ന് ബോധ്യമുള്ള ഒരുവന് അസ്മരണി സർവജ്ഞത്വഹാനി, ഈ നാനാത്വബോധത്തെ എപ്പോഴും ബുദ്ധിയിൽ കൊണ്ട് നടന്നില്ല എന്ന് വിചാരിച്ചയാൾ അസർവജ്ഞനാകുന്നില്ല. അയാൾ സർവജ്ഞൻ തന്നെയാണ്. എങ്ങനെ? സർവാത്മഭാവത്തിൽ. ആ സർവജ്ഞത്വമാണ് നേരത്തെ പറഞ്ഞത് അവിടെ ഇന്ദ്രനായിരുന്നു, ബ്രഹ്മദേവനായിരുന്നു ഒക്കെ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് താൻ തന്നെയാണ്. ഇതാണ് സർവജ്ഞത്വം. സർവജ്ഞത്വം എന്ന് പറയുന്ന ആത്മബോധം, കേവലമായ ആത്മബോധം, പ്രപഞ്ചബോധമല്ല അദ്വൈതത്തിൽ. അതുകൊണ്ട് മുക്തൻ പ്രപഞ്ചബോധത്തോടുകൂടിയ സർവജ്ഞനാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ്, അദ്വൈതം എന്താണെന്ന് മനസ്സിലാക്കാത്തോണ്ട് പറയുന്നതാണ്. ഇനി ഒരാള് വാശിയോടുകൂടി പറയണം അങ്ങനെ അല്ല, സർവജ്ഞത്വം ഉണ്ട്. പല മഹാത്മാക്കളും നമ്മൾ കാണാറുണ്ട്, അവരെന്താണ് ഭൂതത്തെ കുറിച്ചും ഭാവിയെ കുറിച്ചും ഒക്കെ പ്രവചിക്കാറുണ്ട്, അത് പലപ്പോഴും ശരിയായി വരുന്നു കാണാറുണ്ട്. അങ്ങനെയൊക്കെ ലോകത്തിൽ പ്രസിദ്ധമാണല്ലോ ശ്രദ്ധ പുരുഷന്മാരെ കുറിച്ച്. അതിന്റെ സർവജ്ഞത്വം ഇല്ല എന്നങ്ങനെ പറയാൻ പറ്റും? അങ്ങനെയൊക്കെ ഉണ്ടാകാം, അതിനിവിടെ നിഷേധിക്കുന്നില്ല. ആരെങ്കിലും ഒരാൾ ഭൂതത്തെയോ ഭാവിയോ പ്രവചിച്ചു എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്നില്ല. ഇവിടെ പറയുന്നത് എന്താണ് അദ്വൈതത്തിൽ സർവജ്ഞത്വം, അതാണ് ഇവിടെ പറയുന്നത്. അത് പ്രപഞ്ചജ്ഞാനമല്ല, കാലദേശജ്ഞാനമല്ല, ഭൂതഭാവി ജ്ഞാനമല്ല. അത് വളരെ വ്യക്തമായി ഭാഷകാരം പറയുന്നു, നഹി ഉന്മത്തേന ഗ്രഹഗ്രഹീതേന യത് അനുഭൂതം തദ്ഉന്മാദാദ്യ അപഗമേവി സ്മർത്തവ്യം. പറയുന്നു ഉന്മത്തൻ, സമനില തെറ്റിവൻ, നിർഭാഗ്യവശാൽ ഒരാളുടെ സമനില തെറ്റിപ്പോയി, ഭ്രാന്തനായിപ്പോയി, അയാൾ പലതും അനുഭവിച്ചു, ഒരുപാട് കാര്യങ്ങൾ അയാൾ അനുഭവിച്ചു, ഏതൊക്കെയോ ലോകത്ത് ജീവിച്ചു, എന്തായാലും അയാൾ ഈ ലോകത്തല്ലല്ലോ. അതുപോലെ തന്നെ ഗ്രഹഗ്രഹീതൻ, ഗ്രഹദോഷം, ഗ്രഹം എന്ന് വെച്ചാൽ ബാധിക്കുന്ന ബാധ, ഭൂതം, പ്രേതം, പിശാചൊക്കെ പിടികിട്ടെന്ന് പറയും. പ്രേതാത്മാവ് ആവേശിച്ചെന്ന് പറയുന്നത് അതാണ് ഗ്രഹീത. ഏതനുഭൂത അവർക്കൊക്കെ പല വിചിത്രമായ അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. നമ്മൾ കാണാറുണ്ട് അവർ പലതും പറയുന്നു, പലതും പ്രവർത്തിക്കുന്നു, അവർ പല അറിവുണ്ടെന്ന് അവർ വെളിപ്പെടുത്തുന്നു. ഇതൊക്കെ ആ പ്രേതം ആവേശിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉന്മാദം പിടിപെട്ടിരിക്കുമ്പോഴൊക്കെ അത് ഉള്ളത് തന്നെയാണ്, അതെല്ലാം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സർവജ്ഞത എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഭ്രാന്തന്റെ അനുഭവം പോലെ, പ്രേത ബാധപ്പെട്ടവന്റെ അനുഭവം പോലെ. എന്താ അതിന്റെ പ്രത്യേകത? ഇതനുഭൂതം അനുഭവിച്ചവനെ കൊണ്ടുപോയി നല്ല ഷോക്കെല്ലാം കൊടുത്ത് നെല്ലിക്കത്തളമൊക്കെ വെച്ച് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നോർമലായി. തത് ഉന്മാദാദ്യ അപകമേവി, ഉന്മാദം എല്ലാം പോയി കഴിഞ്ഞു, അവരുടെ അവിഭ്രാന്തി എല്ലാം നശിച്ചു. സ്മർത്തമായി അത് സ്മരിച്ചു കൊള്ളണം, അതുവരെ ഉണ്ടായിരുന്നതെല്ലാം സ്മരിച്ചു കൊള്ളണമെന്ന് നിയമമില്ലല്ലോ, ഭാഷകാരൻ ചോദിക്കുകയാണ്. സ്മരണാർത്ഥമാണ് അത് സ്മരിച്ചേ തീരൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾക്ക് ഭ്രാന്ത് മാറിയില്ലെന്നാണ്. ഒരുവൻ ഭ്രാന്തനായിരുന്ന അവസരത്തിൽ അയാൾക്ക് ഉണ്ടായിരുന്ന ആ അനുഭവങ്ങൾ ഭ്രാന്ത് മാറിയതിനു ശേഷവും എല്ലാം വീണ്ടും സ്മരിക്കണം. ഞാൻ ഭ്രാന്തനായിരുന്നു, ഇപ്പൊ അങ്ങനെയായിരുന്നു, ഇന്ദ്രനായിരുന്നു, ചന്ദ്രനായിരുന്നു, രാജാവായിരുന്നു എന്നൊക്കെ അയാൾ വീണ്ടും സ്മരിക്കണമെന്ന് നിയമമുണ്ടോ? ഇല്ലല്ലോ. ചിലപ്പോൾ ചില കാര്യങ്ങൾ സ്മരിച്ചെന്ന് വരാം, അപൂർവം ചില കാര്യങ്ങൾ. അത് ആ ഭ്രാന്ത് മാറുന്നതിനനുസരിച്ചാണ്. പൂർണ്ണമായി മാറിക്കഴിഞ്ഞാൽ ഒന്നും സ്മരിക്കത്തില്ല. വീണ്ടും കുറേശ്ശെ ഉണ്ടെങ്കിൽ കുറേശ്ശെ പഴയത് സ്മരിക്കും, വീണ്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ പഴയ കാര്യങ്ങൾ പറയും. ഈ ഗ്രഹണത്തിലും അങ്ങനെ തന്നെ, ബാധാവേശത്തിലും അങ്ങനെ തന്നെ പറയുന്നു. അതൊക്കെ പിടിപെട്ട് കഴിഞ്ഞ ഒരാളിൽ നിന്ന് അതെല്ലാം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം സ്മരിച്ചു കൊള്ളണം എന്ന് നിയമമില്ല. അതുപോലെ അനേക ജന്മങ്ങളിൽ, അനന്ത ജന്മങ്ങളിൽ ഒരുപാടൊക്കെ അനുഭവിച്ചു, ആ അനുഭവങ്ങളെല്ലാം സ്മരിക്കുക, സർവജ്ഞത കൂടി ഒന്നും മറക്കാൻ പാടില്ല. കഴിഞ്ഞ ഒരു ജന്മത്തിലെ പോലും ഓർക്കാൻ കഴിയുന്നില്ല, ഈ ഒരു ജന്മത്തിലെ പോലും ഓർക്കാൻ കഴിയില്ല. ഒരു പിന്നെയാണോ ഈ അനന്ത ജന്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന അവിവേകം നശിച്ചു കഴിഞ്ഞാൽ, ഭ്രാന്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം സ്മരിക്കുക.